ദൈവമായി കർത്താവിന്റെ തിരുനാമത്തിൽ
നാട്ടി വന്നവനെ വരുമാനിക്കൽ വാഴ്ത്തപ്പെട്ടവനെ ആവുന്നു.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ബലവാനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
ഭാവികളായ നിനക്ക് സ്തുതി പറയുമോ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം
തിരുരാജ്യം വരണമേ, തിരുഷതർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദോഷങ്ങളോ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. രാജ്യശക്തി മാത്രം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഉദരവനമായ ഞങ്ങളുടെ യേശുദമ്പുരാനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധവുള്ള മറിയാമേ തമ്പുരാന്റെ അമ്മച്ചിയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയം എന്തുമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
സകലത്തിന്റെ നിർമ്മിതാവും സകലത്തെയും ക്രമപ്പെടുത്തുന്നതിനുമായ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ കണ്ണുനിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസത്തിന്റെ അന്ത്യത്തിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവന്ന് അടുപ്പിച്ചതിനാൽ നിന്റെ മാന്യ തിരുനാമത്തെ ഞങ്ങൾ വന്ദിക്കുന്നു. അന്ധകാരത്തിന്റെ ക്രിയകളിൽ നിന്നും രാത്രി സ്വപ്നം മൂലമുള്ള മായാ മോഹങ്ങളിൽ നിന്നും സാത്താന്റെ പ്രേരണയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശാന്തതയും വിനയവും ഞങ്ങൾക്ക് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമേ, സ്തോത്രത്തോടുകൂടെ അധികാലത്തെ നിന്റെ അടുക്കൽ വരുവാനും വെടിപ്പുള്ള സ്തുതിപ്പുകളെ നിനക്ക് പാടുവാനുമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് അടുപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ കൃപയാൽ ഈ സമയത്ത് മൺമേരായ ഞങ്ങളുടെ സ്തുതിപ്പിനെ ഉടമ്പില്ലാത്തവരും ഈ ലോകത്തിന് മേലുള്ളവരുമായ കൂട്ടങ്ങളുടെ നിർമ്മലവും വിശുദ്ധവുമായ സ്തുതിപ്പുകളോട് ചേർക്കണമേ. നിന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പിനെ അനുയോജ്യമായ ആത്മീയ ശബ്ദത്തോടുകൂടെ ഞങ്ങളും സ്തുതിക്കുകയും നിന്നെ പോഴ്ത്തി പ്രാബല്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. നീങ്ങിപ്പോകാത്ത വാഴ്വുകളും കുറ്റങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും എന്നേക്കുമുള്ള പുതിയ ജീവനും നിന്നെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിരവധാനം പരിശുദ്ധ ഉപായിക്കും, സ്തുതിയും സ്തോത്രം എന്നും കരയേറ്റുവാനോട് തന്നെ. ആമേൻ. ക്ലാസ്സുകൾ ആരംഭിക്കുകയാണല്ലേ.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസത്തിന്റെ ഈ സമയത്തിന് വീണ്ടും ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് പ്രസിദ്ധമായ വലിയ നോയമ്പിന്റെ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. വിശുദ്ധിയോടുകൂടി ഈ നോയമ്പ് നോക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ തക്കണം. ദൈവം ഞങ്ങളുടെ നോമ്പ് ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരണം എന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊറോണ വൈറസ് പോലുള്ള പ്രയാസ രോഗങ്ങളിൽ നിന്നും ഒക്കെയും ജനങ്ങൾ ഭീതിയോട് മുൻപോട്ട് പോകുമ്പോൾ കർത്താവേ അവിടുത്തെ കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുവാനും ലോകത്ത് നിത്യമായ ശാന്തി സമാധാനം ഉണ്ടാകാൻ തക്കണം ഈ സമയം ദൈവസ്ഥൻ മുട്ടിപ്പാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച 20-ാം അധ്യായത്തിൽ നിന്ന് ഷോർട്ടായിട്ട് പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. എഫേസസിൽ വലിയ കലഹമുണ്ടായ ശേഷം പൗലോസ്ലിയ അവിടുന്ന് പോരുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ശിഷ്യന്റെ കൂട്ടി വരുത്തി അവരെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം മക്കദോനി വഴി ഗ്രീസിലെത്തുന്നു. അവിടുന്ന് പൗലോസും 7 ശിഷ്യന്മാരും കൂടെ ഫിലിപ്പിയ വഴി ത്രോവോസിലെത്തുകയാണ്. ത്രോവോസിൽ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ അവിടുന്ന് ഒരാൾ 3-ാം നിലയിൽ നിന്ന് യുത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരാൾ 3-ാം നിലയിൽ നിന്ന് ഉറക്കമായി താഴെ വീഴുന്നു. മരിച്ചവനായി കൊണ്ടുവന്നെങ്കിൽ മരിച്ചിട്ടില്ലായിരുന്നു. പൗലോസ് അവനെ സൗഖ്യപ്പെടുത്തുന്നു. അതിനുശേഷം പൗലോസ്ലിഹ മിലത്യോസ് എന്ന ദേശത്ത് എത്തുകയാണ്. മിലത്യോസ് ദേശത്ത് എത്തിന് ശേഷം പൗലോസ്ലിഹ എഫേസോസിൽ നിന്നുള്ള ശിഷ്യന്മാരെ, മൂപ്പന്മാരെ, അതായത് സഭയുടെ അധ്യക്ഷന്മാരെ അവിടെ വിളിച്ചു വരുത്തുകയാണ്. അവരോട് കുറെ കാര്യങ്ങൾ പറയുന്നു. പ്രധാനമായിട്ട് പറഞ്ഞത്, കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നു, യഹൂദന്മാർ ഒരുപാട് കഷ്ടതകളൊക്കെ ഞാൻ സഹിച്ചുവെങ്കിലും കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സഭയ്ക്ക് പ്രയോജനമായ കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുള്ള വിശ്വാസവും യഹൂദന്മാർ മുമ്പാകെ ഞാൻ സാക്ഷീകരിച്ചു എന്ന് താൻ ചില കാര്യങ്ങൾ പറയുന്നു. പിന്നെ തന്റെ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു, ഞാൻ യെരുശലേമിൽ പോകും, യഹൂദന്മാർ എന്നെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട്, കർത്താവിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കണ ഒറ്റ ആഗ്രഹമുണ്ട് എന്ന് അവരോട് പറയുകയാണ്. അതിനുശേഷം പറയുകയാണു, ഞാൻ പോവുകയാണ്, ഇനി എന്റെ മുഖം കാണുകയില്ല. ദൈവത്തിന്റെ ആലോചനകളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയാൽ ഉത്തരവാദി ഞാനല്ല. വീണ്ടും പറയുകയാണ്, വീണ്ടും ഒരു വാണിംഗ് കൊടുക്കുകയാണ്, പിശാച് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, ഞാൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, ആട്ടിൻകൂട്ടത്തിലെ നശിപ്പിച്ചു കളയും, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ക്രിസ്തുയേശു സകല വിശുദ്ധന്മാർക്കും കൊടുത്തിരിക്കുന്ന അവകാശം നിങ്ങൾക്ക് നൽകും എന്നുള്ള വാഗ്ദാനവും പൗലോസ്ലിഹ അവരോട് പറയുകയാണ്. അവസാനമായിട്ട്, നിങ്ങൾ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കണം, വാങ്ങുന്നതിനേക്കാൾ ഉപരിയായി കൊടുക്കുന്ന ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകണം, ആ രീതിയിൽ നിങ്ങൾ ജീവിക്കണം എന്ന് അവരെ ഉപദേശിച്ചതിന് ശേഷം പൗലോസ്ലിഹ അവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. 21-ാം അധ്യായത്തിൽ പൗലോസ്ലിഹ യെരുശലേമിലേക്ക് വരുന്നതും കഷ്ടതകൾ സഹിക്കുന്നതുമായ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. 6 പാർട്ടായിട്ട് എന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. chapter 21 verses 1-6 പൗലോസ്ലിഹ സോറിൽ, അതായത് വേറെ പേര് ടയറിൽ എത്തുന്നു. 7-14 കൈസറിയിൽ എത്തുന്നു. 15-16 ജെറുസലേമിലേക്ക് പൗലോസ്ലിഹ എത്തുന്നു. 17-26 യാക്കോവും മറ്റ് സഭാ നേതാക്കന്മാരെ കാണുന്നു. 27-36 യെരുശലേം ദേവാലയത്തിൽ ബഹളത്തെ പറ്റി പറയുന്നു. 37-40 ദേവാലയത്തിൽ വെച്ച് പൗലോസ്ലിഹ യഹൂദരോട് പ്രസംഗിക്കുന്നു. ഇത്രയും ഇങ്ങനെ 6 പാർട്ടായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബൈബിൾ വായിക്കാം. വാക്യം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ, verses 1-6.
അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റേനാൾ രോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫെനീക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തു പുറമിട്ടു സിറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടി വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി.
പൗലോസ്ലിഹ മിലത്യോസ് യാത്ര തിരിക്കുമ്പോൾ വളരെ വിഷമത്തോടാണ്, വളരെ പ്രയാസത്തോടാണ് അവിടുന്ന് സഭാ നേതാക്കന്മാരെ വിട്ടുപിരിയുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നത് അവരെ വിട്ടുപിരിഞ്ഞു എന്നാണ്. പോവുക എന്ന് പറയുന്നതും വിട്ടുപിരിയുക എന്നുള്ള രണ്ടും നമ്മൾ ഡിഫറൻസ് ഉണ്ട്, നമുക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ കൂട്ടുകാരൊക്കെയും വേറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് വേറെ എവിടെയും പോകുമ്പോഴും നമുക്ക് വളരെ പ്രയാസമുണ്ട്. ഇവൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് വിട്ടുവരുമ്പോൾ പിന്നെയും കാണാമെങ്കിൽ പോലും ഒരു പ്രയാസം, ഒരു ടെമ്പറായിട്ടുള്ള പ്രയാസം നമുക്കുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ്ലിഹ മിലത്യോസോട് പറയുന്നത്, ഇനിയും ഞാൻ നിങ്ങളെ കാണുകയില്ല, എന്റെ മുഖം നിങ്ങൾ കാണുകയില്ല. അപ്പൊ ഈ ഇത്രയും നാൾ ഞങ്ങളുടെ പ്രവർത്തിച്ച ആള് ഇനി ഇതത്തെ കാണുകയില്ല എന്നുള്ള വലിയ പ്രയാസത്തോടുകൂടിയാണ് അവർ പൗലോസ്ലിഹ അയക്കുന്നത്. വിട്ടുപിരിഞ്ഞ് വളരെ പ്രയാസത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മിലത്യോസ് ഇന്ന് യാത്ര തിരിച്ചു. ഇവിടെ 3 കോസ്, റോദോസ് ആൻഡ് പട്ടാര എന്നീ 3 സ്ഥലങ്ങൾ ശേഷം ഫിനീഷ്യയിലെ, അത് ഫൊയ്നിക്കയിലെ പ്രധാന തുറമുഖമായ സോറിൽ എത്തുകയാണ്. സോർ ഇംഗ്ലീഷിൽ പറയുന്നത് ടയർ എന്നാണ്. അങ്ങനെ അവിടെ ഒരാഴ്ചക്കാലം അവിടെ ചരക്കുകൾ ഇറക്കാനും കയറ്റാൻ തക്കാനും കപ്പൽ അവിടെ ഇട്ടതുകൊണ്ട് ഒരാഴ്ചക്കാലം പൗലോസ്ലിഹ അവിടുത്തെ ക്രിസ്ത്യാനികളെ, അവിടുത്തെ ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് അവരോട് സുവിശേഷം അറിയിക്കുകയാണ്. ഈ സോറിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് 2 ശമൂവേൽ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 2 ശമൂവേൽ 5-ാം അധ്യായം 11-ാം വാക്യം, സോർ രാജാവായ ഹീരാം ദാവിദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതു. അപ്പൊ ദാവീദിന് ഒരു അരമന പണിയാൻ തക്കവണ്ണം ആശാരിമാരെയും അതുപോലെ തന്നെ അതിന്റെ സാധന സാമഗ്രികളെല്ലാം ലഭിച്ചത് സോർ രാജാവായ ഹീരാമിന്റെ കയ്യിൽ നിന്നായിരുന്നു. സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ 5:11. ദെൻ ഹീരാം കിങ് ഓഫ് ടയർ സെൻഡ് മെസഞ്ചേഴ്സ് ടു ഡേവിഡ് ആൻഡ് സെഡാർ വുഡ് ആൻഡ് കാർപ്പന്റേഴ്സ് ആൻഡ് സ്റ്റോൺ മേസൺസ് ദേ ബിൽറ്റ് എ ഹൗസ് ഫോർ ഡേവിഡ്. വളരെ വ്യക്തമായിട്ട് സോർ എന്ന ദേശത്തെ പറ്റി പറയണം. പഴയ നിയമകാലം മുതലെ ഫേമസ് ആയ ഒരു സ്ഥലമായിരുന്നു ടയർ എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത, യേശംബ്രാന്റെ തന്റെ മിനിസ്ട്രിയിൽ സോറിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു ഒരു നെഗറ്റീവ് വേയിലാണ് യേശു ക്രിസ്തു പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10:13 പറയുന്നുണ്ട് സോറിനെ പറ്റി ഒരു വാക്ക് യേശു ക്രിസ്തു പറയുന്നുണ്ട്. കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, ബേത്സയിദയെ നിനക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ അത് രക്ഷപ്പെട്ടേനേയും എന്ന് അവിടെ പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:13 അവിടെ പറയുകയാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 10:13. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് സോറിനെ പറ്റി പറയുന്നത്. എന്നാൽ പിന്നീട് ഐശയ പ്രവാചനത്തിൽ ഈ സോറിനെ പറ്റി പറയുന്നുണ്ട്. ഐശയ പ്രവാചനം പുസ്തകം 23:18 ഐശയ ചാപ്റ്റർ 23:18 അവിടെ പറയുന്നുണ്ട്, 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും. 70 വർഷം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും. ഐസയ ചാപ്റ്റർ 23:17 അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ആൻഡ് ഇറ്റ് ഷാൽ ബി അറ്റ് ദ എൻഡ് ഓഫ് 70 years ദാറ്റ് ദ ലോർഡ് വിൽ വിസിറ്റ് ടയർ. അപ്പോൾ ഇവിടെ പറയുന്നത് പൗലോസ്ലിഹ ഇവിടെ വന്നത് ഒരു ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുകയാണ്. എനിവേ ഒരാഴ്ചക്കാലം പൗലോസ്ലിഹ അവിടെ പ്രവർത്തിച്ചു. പക്ഷെ അനേക വർഷത്തെ സ്നേഹബന്ധം അവിടെ പൗലോസ്ലിഹ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പറയുന്നു, verse 4 പറയുന്നു, 4 വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. പിതാക്കന്മാർ പറയുന്നത് രണ്ട് റിയാലിറ്റി പൗലോസിന് മുൻപിൽ നിൽക്കുകയാണ്. ഒന്ന്, ടയറിലാണെങ്കിൽ അതേ സോറിലാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട്. അവരുടെ ജനട സ്നേഹവും ക്രിസ്തുവിനുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെയും പൗലോസിന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ താൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും മനസ്സിലുണ്ട്. അത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് പൗലോസിലേക്ക് പോകരുത്, കാര്യം അവരുടെ മിനിസ്ട്രി ഇനി ഒരുപാട് ഇവിടെ ഉണ്ട്, അവിടെ പൗലോസിലെ നേതൃത്വം കൊടുക്കണം, അതുകൊണ്ട് പോകരുത് എന്നുള്ളൊരു ഫീലിങ്ങും അവരിൽ നിന്നുണ്ടായി. അതുകൊണ്ടാണ് ആത്മാവിനാൽ പോകരുത് എന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ പൗലോസിന് അത് അവരെ അനുസരിക്കാൻ പറ്റത്തില്ല, കാരണം ഇത്രയും പെട്ടെന്ന് ജെർസലിൽ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ വിഷമത്തോടെ പൗലോസിലേക്ക് ടയറിൽ നിന്ന് പോരുകയാണ്. 6 വാക്യത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചു കാണും, അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് വന്നു, കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്നത്തെ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല, സ്ത്രീകളൊന്നും പബ്ലിക്കായിട്ട് വരില്ലായിരുന്നു. എന്നാൽ ഇവിടെ ആകട്ടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും, അവരപ്പോ അത്രയും സ്പെസിഫൈ ചെയ്യാൻ കാരണം അത്ര വലിയൊരു ഗാദറിംഗ് ആയിരുന്നു പൗലോസ്ലിഹായെ വീണ് ഓഫ് ജയം തക്കവണ്ണം തുറമുഖത്ത് എത്തിയത്. അവർ വന്ന് മാത്രമല്ല, അവര് വന്നു, അവിടെ എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു മെലത്തിയോസിൽ വെച്ചും പൗലോസ്ലിഹ അവരോട് ബൈ പറയുമ്പോൾ അവരെല്ലാം മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഇവിടെയും പൗലോസ്ലിഹ പോകുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കണ്ട് ഒരു ആഴ്ച കൊണ്ടുണ്ടായ ഒരു ഗാഢ ബന്ധമാണ് അവിടെ ഉണ്ടായത്. ഇപ്പൊ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് സെന്റ് ആംബ്രോസ് എന്നുള്ള പിതാവ് പറയുന്നുണ്ട്, മുട്ടുകുത്തുക എന്നുള്ളത് പരസ്പരം ക്ഷമ ചോദിക്കുവാനും അതുവഴി ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കാനും. മുട്ടുകുത്തുക എന്നുള്ളത് പരസ്പരം ക്ഷമിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്നും ക്ഷമ ലഭിക്കാനാണ്. ഇവിടെ പരിശുദ്ധ നൈമി നമുക്കറിയാം, നമ്മൾ മുട്ടുകുത്തി ഒരുപാട് പ്രാവശ്യം നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ധ്യമസ്കാരത്തിലും പ്രമേയം വായിക്കുമ്പോഴും ഉച്ചയ്ക്ക് 40 മുമ്പിലും ഒക്കെയും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കാനും അതോടൊപ്പം തന്നെ പരസ്പരം ക്ഷമിക്കാനും കൂടിയാണ്. അങ്ങനെ പൗലോസ്ലിഹ അവിടുന്ന് ടയറിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം കൈസറിലേക്ക് എത്തുന്നു. അതാണ് അടുത്ത ഭാഗത്ത് വായിക്കുന്നത്, നമ്മൾ കാണുന്നത് ബൈബിൾ വായിച്ചാട്ട് verses 7-14 7-14 വാക്യങ്ങൾ.
ഞങ്ങൾ ചോർ വിട്ട് കപ്പലോട്ടം തികച്ച് സിലോമായിലെത്തി. സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി. എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലികളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ എരുസലേമിൽ ഇങ്ങനെ കെട്ടി ജാതികൾ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ എരുസലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരിഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരുസലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടാകിയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു.
പിന്നെ ടയറിൽ നിന്ന് അവർ യാത്ര തിരിച്ചു. ആദ്യം ടോളമിയസ് എന്ന സ്ഥലത്ത് ഒരു ദിവസം താമസിക്കുകയാണ്. ടോളമിയുടെ ആദ്യത്തെ പേര് അക്കോ എന്നാണ്. BC 285 to 246 ഭരിച്ചിരുന്ന ടോളമിയുടെ പേരിലാണ് ടോളമിയസ് എന്ന പേര് ഈ ദേശത്ത് ലഭിക്കുന്നത്. അവിടെ തൻ്റെ പരിചയക്കാരോടൊപ്പം സഹോദരന്മാരോടൊപ്പം ഒരു ദിവസം പാർക്കുകയാണ്. അപ്പം നമുക്കൊരു സംശയം തോന്നും, പൗലോസ്ലി എങ്ങനെയാണ് ഇവിടെ ആൾക്കാരൊക്കെ കണ്ടുമുട്ടുക എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചിന്തിച്ചു, പൗലോസ് പ്രവർത്തിച്ച സ്ഥലങ്ങളൊക്കെയും ഒരുപാട് പേര് പൗലോസിൻ്റെ അടുത്ത് ദൈവജനം കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. കൊരിന്തിലാകട്ടെ, അതേന ഏതൻസിലാകട്ടെ, അല്ലെങ്കിൽ എഫേസിലാകട്ടെ, അവിടൊക്കെയും ക്യാപിറ്റൽ സിറ്റിയും എഡ്യൂക്കേഷൻ സെൻറ്ററും ബിസിനസ് സെൻറ്ററൊക്കെയാണ്. അപ്പം ദൂരത്തു നിന്ന് പല ആൾക്കാർ അവിടെ വരുന്നു, അവരെല്ലാവരും പൗലോസിനെ പറ്റി മനസ്സിലാക്കുന്നു, ദൈവജനം കേൾക്കുന്നു, ഒരുപാട് പേര് ക്രിസ്ത്യാനികളാവുന്നു. എന്നിട്ട് അവർ ദേശത്ത് ലോകത്തിൻ്റെ പല ഭാഗം തിരിച്ചു പോകുന്നു. അപ്പോൾ പൗലോസ് വരുന്നറിയുമ്പോഴെല്ലാം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വന്ന് പൗലോസിനെ സ്വീകരിക്കുകയാണ്, തങ്ങളോടൊപ്പം താമസിക്കാനും തങ്ങളുടെ ദേശത്ത് പ്രവർത്തിക്കാനും വേണ്ടി പൗലോസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം ഇവിടെ പാർക്കുന്നത്. പിറ്റേന്ന് പൗലോസിലി അവിടെ യാത്ര തിരിച്ച് കൈസരയിലെത്തി. കൈസരയിൽ വന്ന് താമസിക്കുന്നത് ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷൻ വീട്ടിലാണ് പാർക്കുന്നത്. ഇവിടെ ലൂക്കോസ് വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ഫിലിപ്പിനെ പറ്റി പറയുന്നു ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ്. കാരണം 12 ഫിലിപ്പെന്ന് മാത്രം എഴുതാൻ പറ്റത്തില്ല, അങ്ങനെ എഴുതിയാൽ 12 ശിഷ്യന്മാർ ഒരാളുടെ പേരും ഫിലിപ്പെന്നാണ്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനുമുമ്പുള്ള ക്ലാസ്സുകളിൽ നേരത്തെ അപ്പോസ്തല പ്രവൃത്തി 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഭ വളർന്നപ്പോൾ ഗ്രീക്കുകാരും ഹീബ്രുകാരും തമ്മിൽ വലിയൊരു വിഷയമുണ്ടാകുന്നു. അത് പരിഹരിക്കാൻ തക്കാണ് യേശുവിന്റെ 12 ശിഷ്യന്മാർ ശ്രമിക്കുകയാണ്. അവർ മേശകളിൽ വിധവമാർ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയം. അതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, 12 ശിഷ്യന്മാർ പറഞ്ഞു, ഇനി ഞങ്ങൾ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നില്ല, ഞങ്ങൾ ദൈവജനത്തിലും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഞങ്ങൾ സമയം മാറ്റിവെക്കുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെയാണ് 7 ശമാശന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒന്നാമത്തെ ആളാണ് നമുക്കറിയാം സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് സഹോദരൻ. രണ്ടാമത്തെ ആളുടെ പേരാണ് ഫിലിപ്പ്. ഈ ഫിലിപ്പിനാണ് ഇവിടെ പറയുന്നത്. ഈ ഫിലിപ്പ് അപ്പോസ്തല പ്രവൃത്തി 8 ഫിലിപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. ശമരിയയിൽ പ്രസംഗിച്ചു. അതിനുശേഷം Acts 8:26 പറയുന്നുണ്ട്, എത്യോപ്യൻ രാജ്ഞിയുടെ മേൽവിചാരനായ ഷണ്ടനെ ശിഷ്യപ്പെടുത്തി മാമോസ് നൽകി ക്രിസ്ത്യാനിയാക്കുന്നു. അതിനെ തുടർന്ന് കൈസരിൽ മാത്രമായിട്ടാണ് ഈ ഫിലിപ്പിസ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പൗലോസ് തന്റെ ഈ മിഷണറി യാത്രയിൽ പബ്ലിക് പ്ലേസിൽ വളരെ റെയറായിട്ടേ താമസിച്ചിരുന്നുള്ളൂ. കൂടുതൽ സമയം ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെയാണ് താമസിച്ചത്. പിന്നീട് ആ വീട് പൗലോസിന്റെ ഒരു സെന്ററായിട്ട് മാറുകയാണ്. അവിടെ വീട്ടിൽ താമസിക്കുന്നു, പല ആൾക്കാരോട്ട് കാണുന്നു, ദൈവജനം പറയുന്നു, യേശു ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുന്നു, ഡിസ്കഷനൊക്കെ നടക്കുന്നു. ക്രമേണ ഗ്രാജുവലി ആ വീട് പൗലോസിന്റെ സെന്ററാകാണ്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫിലിപ്പിന്റെ ഭവനത്തിൽ വരുന്നു. ഫിലിപ്പിന് 4 മക്കളെ പറ്റി പറയുന്ന ഒരു പ്രവാചകന്മാരായിരുന്നു. കുറെ നാൾ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ വളരെ ദിവസം താമസിച്ചു എന്നാണ് വേഴ്സ് 10 പറയുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഗബോസ് എന്ന് പറയുന്ന ഒരാള് പൗലോസിനെ കാണാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം വന്ന ഉടനെ ചെയ്യുന്നത്, അഗബോസിനെ പറ്റി വേറൊരിടത്ത് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 11 പറയുന്നുണ്ട് അഗബോസ് ആരാന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:27. ആ കാലത്ത് യെരുശലേമിൽ പ്രവാചകന്മാർ അന്ത്യോക്യയിൽ വന്നു. അതിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാവും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യൂസിന്റെ കാലത്ത് സംഭവിച്ചു. Acts 11:27 And in these days, prophets came from Jerusalem to Antioch. Then one of them, named Agabus, stood up and showed by the Spirit that there was going to be a great famine throughout all the world, which was to happen in the days of Claudius Caesar. അപ്പൊ ഈ അഗബോസ് അത്ര വളരെ വലിയൊരു പ്രവാചകനാണ്. അത് ഒറ്റ കാര്യം മാത്രമേ പ്രവചിച്ചുള്ളൂ, അവിടെ വലിയൊരു പ്രയാസം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നീട് അത് സംഭവിക്കുകയാണ്. മഹാക്ഷാമം ഉണ്ടാകണം. ആ അഗബോസ് ആണ് ഇവിടെ പൗലോസ്ലിഹായെ കാണാൻ വന്നത്. അദ്ദേഹം വന്ന ഉടനെ മുറിയിൽ കയറി പൗലോസ്ലിഹയുടെ അരക്കച്ച, അതായത് ബെൽറ്റ് അവിടെ കണ്ടു. ഉടനെ അത് എടുത്ത് അഗബോസ് തന്റെ കൈയും കാലും കെട്ടുകയാണ്. കെട്ടിട്ട് പറയുകയാണ്, ഒരു സിംബോളിക്കായിട്ട് പറയുകയാണ്, ഇതുപോലെ ഇതിന്റെ ഓണർ ആരാണ്, ഈ ബെൽറ്റിന്റെ ഉടമസ്ഥൻ ആരാണ്, അദ്ദേഹത്തെ ഇതുപോലെ യെരുശലേമിൽ യഹൂദന്മാർ കൈയും കാലും കെട്ടി ജാതികൾ കൊടുക്കും എന്ന് പറയുകയാണ്. യെരമ്യയുടെ പുസ്തകം ജെറമിയ ചാപ്റ്റർ 13:4 ഇതുപോലൊരു സിംബോളിക്കായിട്ട് കാര്യം പറയുന്നുണ്ട്. യഹൂദയുടെ കാര്യത്തെ പറ്റി പറയാൻ തക്കവണ്ണം ദൈവം യെരമ്യയോട് പറയുകയാണ്, നീ ഒരു അരക്കച്ചെടുക്കാൻ പറയുകയാണ്, ഒരു ബെൽറ്റ് എടുക്കുക. അവന് ബെൽറ്റ് എടുത്തു. എന്നിട്ട് നീ പോയിക്കൊണ്ട് ഗുഹയിൽ കൊണ്ടുപോയി ഹൈഡ് ചെയ്യാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി വെച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ദൈവം പറയുകയാണ്, നീ അരക്കച്ച എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ അത് കൊണ്ടുവന്നു. നോക്കിയപ്പോൾ അത് നശിച്ചുപോയി. അപ്പോൾ ദൈവം പറയുകയാണ്, ഇതുപോലെ യഹൂദയുടെ ഗർവ് ഞാൻ നശിപ്പിക്കും എന്ന് പറയുകയാണ്. ഇതുപോലെ സിംബോളിക്കായിട്ട് ഇദ്ദേഹം പൗലോസിന്റെ അരക്കച്ച എടുത്ത് സ്വന്തം കൈയും കാലം കെട്ടിട്ട് പറയുകയാണ്, ഇതുപോലെ ഇതിന്റെ ഓണറിനെ യഹൂദന്മാർ കെട്ടി ജാതികൾക്ക് ഏൽപ്പിക്കും. അത് കേട്ടപ്പം എല്ലാവർക്കും വളരെ വിഷമമായി. അവരെല്ലാവരും യെരുശലേമിലേക്ക് പോകരുത് എന്ന് വളരെ സ്നേഹത്തോടെ പൗലോസിലൂടെ പറയുകയാണ്. 12-ാം വാക്യത്തിൽ പറയുന്നു, ഇത് കേട്ടപ്പോൾ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവർ അപേക്ഷിച്ചു. പൗലോസ് ആകട്ടെ, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം തകർക്കുന്നത് എന്തിന്? ഇത് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുതിയത് നമുക്കറിയാം ലൂക്കോസ് ആണ്. ലൂക്കോസ് ഇതുപോലൊരു ഒരു പാരലായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വേർഡ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവിടെ ഒരിക്കൽ യേശു തമ്പുരാൻ യെരുശലേമിൽ വന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുകയാണ്, നീ ഇവിടം വിട്ടു പോകണം, ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇതുപോലെ ഒരു ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഇവിടെ പറയുന്നത്, നീ യെരുശലേമിലേക്ക് പോകരുത് എന്ന് പൗലോസ്ലിഹയോട് പറയുകയാണ്. എന്നാൽ പൗലോസ് കൊടുക്കുന്ന മറുപടിയും യേശു തമ്പുരാൻ ഒരിക്കൽ കൊടുത്ത മറുപടിയും അതും ഒരു സിമിലർ ആണ്. അതായത് യേശു തമ്പുരാൻ ക്രൂശുമരണ സമയത്ത് ഗോൽഗോത്തയിലേക്ക് പോകുന്നു, സ്ത്രീകൾ പുറകെ കരഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ യേശു തമ്പുരാൻ തിരിഞ്ഞു പറയുകയാണ്, യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്തിനാണ് എന്നെ ചൊല്ലി കരയുന്നത്? ഇവിടെയും പൗലോസ് അതുപോലെ സിമിലർ ആയിട്ട് വേർഡ്, ഇത് രണ്ടും എഴുതി ലൂക്കോസ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇവിടെ പൗലോസിലേ പറയാണ്, നിങ്ങൾ എന്തിനാണ് കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ന് പറയാണ്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്, ഇവിടെ അഗബോസ് പറഞ്ഞു എന്നെ ബന്ധിക്കപ്പെടും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്നാൽ കർത്താവിന് വേണ്ടി യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിക്കുവാനും ഞാൻ തയ്യാറാണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആൻസർ പറയുകയാണ്. അവരടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാണെന്ന് പറഞ്ഞ പൗലോസ് ആണ് ഇവിടെ ഇത് പറയുന്നത്, ദൈവത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഏർലി ചർച്ച് ഫാദേഴ്സ് പറയുന്നുണ്ട്, പൗലോസിന്റെ ഈ തീരുമാനം പൗലോസിന്റെ ഭയഭക്തിയോ ദൈവത്തോടുള്ള യേശു ക്രിസ്തുവിനുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും എക്സ്ട്രീമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല യേശു ക്രിസ്തുവിനെ കണ്ട നാൾ മുതൽ യേശുവിനോടൊപ്പം മരണത്തിൽ കൂടി ചേരുവാൻ പൗലോസ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മരണം എന്നുള്ളത് പൗലോസിന് വലിയ ഭയമില്ല എന്ന് ചർച്ച് പിതാക്കന്മാർ പറയുകയാണ്. ആദിമ നൂറ്റാണ്ടിലെ സെൻസറിൽ എന്ന് പറയുന്ന പിതാവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കൊല്ലപ്പെടും എന്നറിയാം, എന്നിട്ടും ആ മനുഷ്യൻ എങ്ങനെയാണ് അവിടേക്ക് പോവാൻ കഴിയുന്നത്? താനൊരു അവിടെ പോയാൽ പീഡനമേൽക്കുമെന്നും കൊല്ലപ്പെടുമെന്നും അറിയാം, എന്നിട്ട് എന്തിനാണ് അവിടെ പോകാൻ തയ്യാറാകുന്നത്? അദ്ദേഹത്തിന് അറിയാം അവിടെ കൊല്ലപ്പെടുമെന്നുള്ളത്, പക്ഷെ എന്തിനാണ് അദ്ദേഹം പോകുന്നത് എന്ന് സെൻസറിൽ ചോദിക്കുന്നുണ്ട്. അതിന്റെ ആൻസറും സെൻസറിൽ തന്നെ പറയുന്നുണ്ട്. ആൻസർ അദ്ദേഹം പറയുന്ന മറുപടി പറയുന്നത് പൗലോസ്ലിഹയുടെ മറുപടി തന്നെയാണ്. റോമാക്കാരോട് പൗലോസ്ലിഹ ഒരു കാര്യം പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8:35-39 അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? എന്ന് വീണ്ടും 39 പറയുകയാണ്, ഇപ്പോഴുള്ളതിനോ 38 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായിട്ട് പൗലോസ് ഒരു കാര്യത്തിനും ദൈവത്തെ നമ്മൾ അകറ്റുവാൻ കഴിയുകയില്ല. Romans 8:35 ഹു ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഷാൽ ട്രിബുലേഷൻ ഓർ ഡിസ്ട്രസ് ഓർ പെർസിക്യൂഷൻ ഓർ ഫാമിൻ ഓർ നേക്കഡ്നെസ് ഓർ പെരിൽ ഓർ സോർഡ്? വീണ്ടും പറയാണ്, നോർ ഹൈറ്റ് നോർ ഡെപ്ത് നോർ എനി അതർ ക്രിയേറ്റഡ് തിങ് shall be able to separate us from the love of God which is in Christ Jesus our Lord. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുമ്പോഴാണ് ഒന്നിനെ എന്നെ തടയാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പൗലോസ് ലീഗ അവിടെ പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പൗലോസ് ലീഗ പറഞ്ഞപ്പോൾ ഗ്ലൂക്കോസും മറ്റു ശിഷ്യന്മാരാരും പൗലോസിനെ തടയുന്നില്ല. അതിനുശേഷം പൗലോസ് അവിടെ പോകാൻ തുടങ്ങുകയാണ്. 15 മുതൽ 16 വാക്യങ്ങൾ വായിച്ചാട്ടെ.
അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പുകൂട്ടി യെരുശലേമിലേക്ക് പോയി. കൈസരിയയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു. കുപ്രോസ്കാരനായ നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടി അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി.
അങ്ങനെ പൗലോസ് ലീഗ ഇനി എല്ലാ യാത്രയും കഴിഞ്ഞു യെരുശലേമിലേക്ക് പോവുകയാണ്. കൈസരിയയിൽ നിന്നും യെരുശലേമിലേക്ക് ഏകദേശം 102 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ചെന്ന് താമസിക്കാൻ തക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അന്ന് പെന്തിക്കോസ്റ്റ് പെരുന്നാളാണ്, ആ സമയത്ത് ലോഡ്ജ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുപ്രോസുകാരനായ നാസോന്റെ ഭവനത്തിൽ താമസിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അന്നത്തെ കാലത്ത് യഹൂദ ക്രിസ്ത്യാനി, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ എല്ലാ യഹൂദന്മാരിൽ വന്നവരാണ്. യഹൂദ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ പുറജാതി ക്രിസ്ത്യാനികളെ അത്ര താല്പര്യമില്ല. ഇപ്പൊ പൗലോസിനോടൊപ്പം പുറജാതി ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ട്, പുറജാതി ക്രിസ്ത്യാനികൾ ശിഷ്യന്മാരുള്ളത് കൊണ്ട് അവരാരും പൗലോസിനെ അവർ വീട്ടിൽ താമസിക്കുവാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്ത് ഒരു മിഷൻ പള്ളിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് മാർ സത്യോസ് തിരുമേനി പുറജാതികളെ ക്രിസ്ത്യാനികളാക്കി അവർക്ക് വേണ്ടി പണിത പള്ളികളാണ്. പക്ഷെ ഇപ്പോഴും അറിയപ്പെടുന്നത് മിഷൻ പള്ളി എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ 2000 വർഷം മുമ്പ് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലെങ്കിലുള്ളൂ. അത്ഭുതം. അങ്ങനെ പൗലോസ് ലീഗ എവിടെ താമസിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് നാസോൻ എന്ന് പറയുന്ന ആളിനെ പറ്റി മനസ്സിലാക്കുന്നു. അദ്ദേഹം പൗലോസ് ലീഗയുടെ നിലപാടുമായിട്ട് യോജിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം പൗലോസിനെയും കൂട്ടുകാരെയും സന്തോഷത്തോടെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, നാസോൻ ഇവരെ സ്വീകരിച്ചതിന് രണ്ട് കാരണമുണ്ട്. മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ വചനം മനസ്സിലാക്കിയ നാസോൻ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന് വെച്ച് കൈക്കൊള്ളുന്നവൻ പ്രവാചകന്റെ പ്രതിഫലം പ്രാപിക്കുന്നു. ഒരു നീതിമാനെ നീതിമാൻ എന്ന് വെച്ച് കൈക്കൊള്ളുന്നവൻ നീതിമാന്റെ പ്രതിഫലം പ്രാപിക്കുന്നു എന്ന് യേശുമ്പരാൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്താടെ സുവിശേഷം 10:41, സെന്റ് മാത്യു chapter 10:41 അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കാണ് നാസോൻ ഈ സമയത്ത് ഓർത്തത്. അപ്പൊ ഞാൻ പൗലോസിനെയല്ല സ്വീകരിച്ചതല്ല, പൗലോസ് ശിഷ്യന്മാരെല്ലാം സ്വീകരിച്ച്, മറിച്ച് യേശുവിനെയാണ് താൻ എന്റെ ഭവനത്തിൽ സ്വീകരിക്കുന്ന ഫീലിങ്ങോടുകൂടിയാണ് നാസോൻ പൗലോസിനെയും ശിഷ്യരെയും തന്റെ ഭവനത്തിൽ സ്വീകരിച്ചതായിട്ട് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇവിടെ വിവരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ വാക്കുകളും ലൂക്കോസ് ഇവിടെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസ് ലീഹായും കൂട്ടരും നാസോന്റെ ഭവനത്തിലെത്തി. ഓർത്തോണം, യെരുശലേമിൽ വലിയ കഷ്ടത അനുഭവിക്കാൻ പോവുകയാണ്. നാസോന്റെ ഭവനത്തിൽ ചെന്നു. ഒരുപക്ഷെ സന്ധ്യാസമയത്താണ് എത്തിയത്. ഫ്രഷായി സപ്പറൊക്കെ കഴിച്ചു, പ്രാർത്ഥിച്ചു, സുഖമായിട്ട് ഉറങ്ങിയാണ്. കാര്യം നാളെ മുതൽ വലിയൊരു വിഷയത്തിലേക്കാണ് താൻ പോകുന്നു എന്ന ചിന്തയോടുകൂടി അന്ന് രാത്രിയിൽ പൗലോസ് ഉറങ്ങാൻ പോയത്. നാളെ മറ്റാൾക്കാരെ കാണാൻ വേണ്ടി പോവുകയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്.
യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു. തന്റെ ശുശ്രൂഷയായ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ടെന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ താല്പര്യന്മാർ ആകുന്നു. മക്കളെ പരിശോധന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ശൗര്യം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായമായി ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ
ഹലോ ഹലോ
ഹലോ
വായിക്കുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഹലോ
അച്ഛൻ ഡിസ്കണക്ട് ആയി പോയോ?
ഇല്ല ഞാനുണ്ട്.
ഇല്ല സൂജ വായിച്ചോണ്ടിരുന്നത് ഡിസ്കണക്ട് ആയി പോയി. പുള്ളിക്കാരത്തി കട്ട് ആയി പോയി.
ഓക്കെ. അപ്പം അവിടെ വായിച്ചു വന്ന അവസാനം അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം അവരോടുകൂടെ തനിക്കും ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു അവരിൽ ഓരോരുത്തരു വേണ്ടി വഴിപാട് കഴിക്കുവാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അപ്പൊ അങ്ങനെ പൗലോസ് ലീഗ ജെറുസലേമെത്തി നാസോന്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ തന്റെ ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. തന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്റെ ലൈഫ് എൻഡിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ പൗലോസ് ലീഗ എഴുന്നേറ്റു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ആദ്യം ചെയ്തത് യാക്കോവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അന്നത്തെ സഭയുടെ തൂണുകളായി കരുതപ്പെട്ടിരുന്ന മൂന്ന് പേരാണ് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ. പത്രോസ് യോഹന്നാൻ യേശുവിന്റെ ശിഷ്യന്മാരാണ്. യാക്കോബ് എന്ന് പറയുന്നത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. നമുക്കറിയാം 15-ാം അധ്യായത്തിൽ കണ്ടു യെരുശലേം സുന്നോദോസിന്റെ അധ്യക്ഷനായിട്ടിരുന്ന യാക്കോബാണ് ഇവിടെ പറയുന്നത്. യാക്കോബിനെ പോയി കണ്ടു. അപ്പൊ ഒന്നാമത്തെ മിഷൻ യാത്രയ്ക്ക് ശേഷമാണ് യെരുശലേം സുന്നോദോസ് കൂടുന്നത്. അപ്പോൾ ഒന്നാമത്തെ മിഷൻ യാത്രയെ പറ്റിയ എല്ലാം വിവരങ്ങൾ യാക്കോബ് സ്ലീഹായോടും സഭയിലെ നേതാക്കന്മാരോടും പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ മിഷൻ യാത്രയെ പറ്റി കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ്. അപ്പൊ അവര് ചെന്നപ്പോൾ യാക്കോബിനോടൊക്കെ ചെന്നപ്പോൾ യാക്കോബും മൂപ്പന്മാരെല്ലാം അവിടെ വന്നുകൂടി. മൂപ്പന്മാരെന്ന് പറയുന്നത് സഭ ബിഷപ്പുമാരാണ്, സഭയുടെ അധ്യക്ഷന്മാരാണ്. അവരെല്ലാം വന്നുകൂടി അവരെല്ലാം ഇവരെല്ലാം വെൽക്കം ചെയ്തു. മുറി കയറി അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ തന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ താൻ നേരിട്ട പ്രയാസങ്ങളും സഭയുടെ വളർച്ചയും ആ ജനങ്ങൾ ക്രിസ്ത്യാനികളായ കാര്യങ്ങളൊക്കെയും വിവരിച്ചപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ എല്ലാം പറഞ്ഞ തന്റെ നേട്ടമായിട്ടല്ല തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതിയുടെ ഇടയിൽ ചെയ്യിച്ചു എന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. ഇന്നത്തെ പല മിഷണറിമാരുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ തങ്ങൾ ചെയ്തു എന്നാണ്. പക്ഷെ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതിയുടെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെയും വിവരിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമുണ്ടായി. അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു. പിന്നീടാണ് യാക്കോബ് പൗലോസിനെയും കൊണ്ട് വേറൊരു മുറിയിൽ കയറി പൗലോസിന് രഹസ്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ്. വളരെ പൗലോസിന് വിഷമകരമായ സംഭവങ്ങൾ പറയുകയാണ്. യാക്കോബ് പറയുകയാണ്, തനിക്കറിയാമല്ലോ സഭ ഒരുപാട് വളർന്നു, ആയിരക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് യഹൂദന്മാർ സഭയോട് ചേർന്നു, സഭ വളർന്നിരിക്കുകയാണ്. അങ്ങനെ യഹൂദന്മാർ ഒരുപാട് ക്രിസ്ത്യാനികളായി എങ്കിൽ പോലും അവരെല്ലാം യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങളെല്ലാം അതുപോലെ ഫോളോ ചെയ്യുന്നവരുമാണ്. പക്ഷെങ്കിൽ ഇവിടെ റൂമർ ഉണ്ടായിട്ടുണ്ട് നിന്നെപ്പറ്റിയാണ് ഉണ്ടായത്. അപ്പൊ പൗലോസ് ചോദിച്ചു എന്താണ്? യാക്കോബ് പറയാണ്, നീ പോയ സ്ഥലങ്ങളിലെല്ലാം നീ മോശയ്ക്കും ന്യായപ്രമാണത്തിനെതിരായി പ്രസംഗിച്ചു എന്നുള്ള ഒരു റൂമറാണ് ഇവിടെ കേൾക്കുന്നത്. പരിച്ഛേദന ആവശ്യമില്ല, മക്കളെ പരിച്ഛേദന ചെയ്യരുത്, മോശയുടെ ന്യായപ്രമാണങ്ങളെ ഫോളോ ചെയ്യരുത്, മോശയെ ഉപേക്ഷിക്കണം എന്നൊക്കെ നീ പറയുന്നതായി ഒരു റൂമർ കേൾക്കുന്നു. ഇത് കേട്ടപ്പോൾ പൗലോസ് വളരെ അപ്സെറ്റ് ആവുകയാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിലെ പറ്റി പറയുന്നുണ്ട്. ആ യെരുശലേം കൗൺസിൽ എടുത്ത തീരുമാനം മാത്രമേ പൗലോസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. മൂന്ന് തീരുമാനമാണ് പ്രധാനമായിട്ടൊന്ന് എടുത്തത്. ഒന്ന്, വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന വിരി ഭക്ഷിക്കരുത്, പരസംഗം പ്രമാണിച്ച് മോശയുടെ കൽപ്പനകൾ ഫോളോ ചെയ്യണം, രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിക്കരുത്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ യെരുശലേം കൗൺസിൽ തീരുമാനമെടുത്തുള്ളൂ, അത് താൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പൊ റൂമർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ. ഇന്ന് ഒരുപക്ഷെ അന്നത്തെ ഇന്നും അന്നും ഒരുപോലെ റൂമറിന്റെ കാര്യത്തിൽ ഒരുപോലെ ആയിരിക്കാം. കഴിഞ്ഞ ഒരു ദിവസം, രണ്ടു ദിവസം മുമ്പ് തോന്നുന്നു, ന്യൂസ് കേട്ടു മാർപ്പാപ്പായ്ക്ക് കൊറോണ വൈറസ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അയി കിട്ടിയവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം അയച്ചു. ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ ആഴ്ചയിൽ സെന്റ് പേട്രിയസ് സ്ക്വയറിൽ വിശ്വാസികളെ അഡ്രസ് ചെയ്യുന്നൊരു പതിവുണ്ടല്ലോ. വിൻഡോസ് ഓപ്പൺ ചെയ്താൽ കൂടിയാണ് വിശ്വാസികളെ അഡ്രസ് ചെയ്യുന്നതും മെസ്സേജ് കൊടുക്കുന്നതും അവസാനം അവരെ ബ്ലസ് ചെയ്യുന്നതും. അങ്ങനെ അഡ്രസ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മാർപ്പാപ്പ ഒന്ന് ചുമച്ചു. അതിനുശേഷം മൂന്നാല് ദിവസം മാർപ്പാപ്പ പബ്ലിക്കിന് അഡ്രസ് ചെയ്യാൻ വന്നില്ല. അപ്പോൾ ആരും ഒരുത്തും കമന്റ് കൊടുത്തു മാർപ്പാപ്പയ്ക്ക് കൊറോണ വൈറസ് ആണെന്ന്. അപ്പൊ ഇന്ന് വത്തിക്കാൻ ന്യൂസ് പേപ്പറായിട്ട് അവർ കാണുന്നുണ്ട് അങ്ങനെ കൊറോണ വൈറസ് ഒന്നുമല്ല മാർപ്പാപ്പയ്ക്ക്, പ്രായത്തിന്റെ ആയിട്ട് ക്ഷീണമല്ല ആണ് മറ്റൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നു. അപ്പോൾ എന്തിനും ഏതിനും റൂമേഴ്സ് ഇറക്കുന്ന ഒരു ഗ്രൂപ്പ് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് ലീഗ ഇതൊക്കെ പറഞ്ഞു എന്ന് ആരും ഒരുത്തം പറഞ്ഞു, അത് ജനങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, അങ്ങനെ ദേശം മുഴുവൻ അത് പകർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തില് യെരുശലേം കൗൺസിലിന്റെ തീരുമാനം സഭ മൊത്തം അറിഞ്ഞിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്നൊരു മലങ്കര അസോസിയേഷൻ നടക്കട്ടെ, ഒരു പള്ളിപ്പെരുന്നാൾ നടക്കട്ടെ, കല്യാണം നടക്കട്ടെ, അല്ലൊരു ഫ്യൂണൽ സർവീസ് നടക്കട്ടെ, എന്ത് ലൈവായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ 2000 വർഷം അങ്ങനൊന്നും ആയിരുന്നില്ല. ഒരു തീരുമാനം എടുത്താൽ അത് മറ്റു സഭകളെ മറ്റ് ജനങ്ങളെ അറിയിക്കുന്നത് ശിഷ്യന്മാർ വഴിയാണ്. ശിഷ്യന്മാർ വഴി ലെറ്റർ കൊടുത്തയച്ചു, അങ്ങനെ സഭയിൽ വായിക്കുന്ന പതിവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നെടുത്ത തീരുമാനങ്ങൾ ശിഷ്യന്മാർ വഴി സഭയിൽ എത്ര സഭയിൽ ഏതൊക്കെ സഭകൾ വായിച്ചിട്ടുണ്ട് എന്നൊരു സംശയമാണ്. വായിച്ചോ ഇല്ലയോ എന്നറിയില്ല. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 15:24 Acts 15:24 പറയുന്നുണ്ട്, ഞങ്ങളെ എതിർത്ത് ചില ആൾക്കാര് ഞങ്ങളുടെ ഈ തീരുമാനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ യെരുശലേം കൗൺസിൽ തീരുമാനം അക്സെപ്റ്റ് ചെയ്യാത്ത ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതിനെതിരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യെരുശലേം കൗൺസിലിന്റെ തീരുമാനം എത്രമാത്രം ഇംപ്ലിമെന്റ് ആയിട്ടുള്ളതെന്നൊരു സംശയമാണ്. ഈ പൗലോസിലേ ആകട്ടെ, ആ യെരുശലേം കൗൺസിൽ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ച മുഴുവനും. പക്ഷെങ്കിൽ ഇവിടെ ഇവിടെ യെരുശലേം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് പൗലോസ്ലീഹ യഹൂദന്മാർക്ക് യഹൂദന്മാർ ന്യായപ്രമാണം പ്രത്യേകിച്ച് മോശയ്ക്കെതിരായി പഠിപ്പിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. പൗലോസ്ലീഹ വളരെയധികം വിഷമമായി. കാര്യം യഹൂദന്മാർ വളരെ സ്ട്രോങ് ആയിട്ട് പൗലോസിനെതിരായിട്ടിരിക്കുകയാണ്. പൗലോസ് വന്നു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് യാക്കോബ് ഒരു ഐഡിയ പറയുകയാണ്, ഒരു സൊല്യൂഷൻ പറയുകയാണ്. ഒരു കാര്യം ചെയ്യും, നീ വന്നിട്ടുണ്ട് എന്നവർ കേൾക്കും നിശ്ചയം. ഇന്നലെ നാളെ അറിയും നീ വന്നിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ നേർച്ചയുള്ള 4 പുരുഷന്മാരുണ്ട്, അവരെ കൊണ്ടുപോയി നീ ദേവാലയത്തിൽ ചെന്ന് നീയും ശുദ്ധി വരുത്തി അവരുടെ മുടി വെട്ടുക. അതിനുശേഷം നീ അവർക്ക് വേണ്ടി നേർച്ച കൊടുക്കുക, ഈ ചെലവെല്ലാം നീ വഹിക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് യഹോവയുടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരാൾ വ്രതം ഏറ്റെടുക്കുവാണെങ്കിൽ അവൻ വ്രതം തീരുന്നിടം വരെ മുടി വെട്ടാൻ പാടില്ല. സംഖ്യാപുസ്തകം 6 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്, Numbers 6 പറയുന്നുണ്ട്. ഒരു നോയമ്പ് നോക്കുവാണെങ്കിൽ നോയമ്പ് തീരുന്നിടം വരെ അവൻ മുടി വെട്ടാൻ പാടില്ല. നോയമ്പ് തീർന്നതിന് ശേഷം പുരോഹിതന്മാരുടെ അടുക്കൽ പോയി ശുദ്ധി വരുത്തിന് ശേഷം മാത്രമേ മുടി വെട്ടാവൂ. അങ്ങനെ നോയമ്പ് നോക്കുന്ന 4 പേര് ഇവിടെ ഉണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് നീ പോണം. നീ ചെന്ന് നീയും അവരെല്ലാം കൂടി ശുദ്ധി വരുത്തിന് ശേഷം അവരുടെ തലമുടി വെട്ടി കളയുക, അതിന്റെ ചെലവ് നീ കൊടുക്കണം. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, നീ ന്യായപ്രമാണത്തെ ഫോളോ ചെയ്യുന്നവനാണ് എന്നൊരു ചിന്ത ഉണ്ടാകും. നീ അങ്ങനെ ചെയ്യാൻ പറയുക. പൗലോസ്ലീഹ അതുപോലെ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്, പോവുകയാണ്. ഇവിടെ നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ അന്നത്തെ സഭയുടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യഹൂദന്മാർ വന്നവരാണ്, യഹൂദ ക്രിസ്ത്യാനാണ് പറയുന്നത്. യഹൂദ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യഹൂദന്മാരും ഇന്നല്ല നാളെ എല്ലാവരും ക്രിസ്ത്യാനികളാകും, ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പോലെ ഇവരും നാളെ മശിഹായെ സ്വീകരിക്കും എന്നുള്ള ഒരു ധാരണ യഹൂദ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴും മനസ്സിലായി, അങ്ങനെ യഹൂദ ക്രിസ്ത്യാനികളുടെ ഒരു നേതാവായിട്ടായിരുന്നു യാക്കോബ് യെരുശലേമിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം യെരുശലേമിൽ യഹൂദന്മാർ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരും തോറും യാക്കോബിന് സന്തോഷം വന്നു, സഭ വളരുന്നുണ്ടല്ലോ. മാത്രമല്ല പുറജാതികളെ ക്രിസ്ത്യാനികളാക്കുന്ന കാര്യത്തിലും യാക്കോവിന് താല്പര്യമുണ്ടായിരുന്നു. കാര്യം യഹൂദന്മാരെക്കാട്ടിലും കൂടുതൽ ക്രിസ്ത്യാനികൾ വരണം, അപ്പം പുറജാതികളും ക്രിസ്ത്യാനികളായാൽ യഹൂദന്മാരെക്കാട്ടിലും കൂടുതൽ എണ്ണം കൂടുമെന്നുള്ള ചിന്ത യാക്കോവിനുണ്ടായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞിട്ടും യഹൂദന്മാരെല്ലാം അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല. അവരൊരിക്കലും യേശുവിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. യേശുവിനെ മശിയാന്ന് അവർ ചിന്തിച്ചിട്ടില്ല, അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, ക്രിസ്ത്യാനാണ് തയ്യാറല്ല. അത് മാത്രമല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനെ വർഗത്തെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാർ നടക്കുകയാണ്. പത്രോസിനെ കൊല്ലുന്നു, പൗലോസിനെ കൊല്ലുന്നു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇനി കഷ്ടാനാഴ്ച വരുമ്പോൾ നമ്മുടെ കഷ്ടാനാഴ്ച പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ യഹൂദന്മാരെ ശപിക്കുന്ന പാട്ടാണ്. ഒരു സമയത്തുണ്ടായിരുന്നു, നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്, നിൻവീതി ചെയ്തോർ വിധി ഏൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശ. നമ്മൾ ഉറക്കെ പാടുകയാണ്, 50 സ്വാമി തോറ്റോട്ട് നിന്നെ വിധിച്ച യഹൂദന്മാരെ വിധിക്കുമ്പോൾ ഞങ്ങളെ വിധിക്കരുതേ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ക്രിസ്ത്യാനികളാണ്, യേശുവിന്റെ അനുയായികളാണ്. പക്ഷെ യേശു ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം നമ്മൾ ജീവിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്ത് ഫോളോ ചെയ്യുന്നു, അങ്ങനെ പാവികളായി നമ്മളാ പാടുന്നത്, അവരെ നീ വിധിക്കുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ. വേറൊരിടത്ത് നമ്മൾ പാടുന്നുണ്ട്, ഇപ്പൊ അതില്ല, പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം, നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അവരെ ശപിക്കുവാണ്. ദുക്കുള്ളിയാഴ്ച ഒക്കെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ ചോർക്കുന്നതിൽ ഉപരിയായിട്ട് പല പാട്ടുകളും ഈ വർഷം പാടുമ്പോൾ ശ്രദ്ധിച്ചോണം. ക്രൂശകരെ നാശം പിടിക്കാൻ എന്നൊക്കെ ബൈബിൾ ഉറക്കെ പാടുന്നുണ്ട്. അതിന്റെ ബേസ് എവിടാന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. അപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ ഓർത്തു യഹൂദന്മാരും ക്രിസ്ത്യാനികളാകും, യേശുവിനെ സ്വീകരിക്കും. പക്ഷെ അവർ ചെയ്തില്ല. അതുകൊണ്ടാണ് യഹൂദ ക്രിസ്ത്യാനികൾ അന്ന് മുതൽ യഹൂദന്മാരുടെ ഇത്രയും ശത്രുത വരാനുള്ള കാരണം. അപ്പൊ എനിവേ, ഇവിടെ പൗലോസ് യാക്കോവിന്റെ നിർദ്ദേശം അനുസരണം ഈ നാല് പേരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പോയി പുരോഹിതന്മാർ കാണിച്ച് ദേഹശുദ്ധി വരുത്തി തല ക്ഷൗരം ചെയ്യിച്ചു, അങ്ങനെ വഴിപാട് കഴിക്കുകയാണ്. വഴിപാട് കഴിച്ചു അതിന് ശേഷമാണ് വലിയൊരു പ്രതിസന്ധി സഭയിൽ ഉടലെടുക്കുന്നത്. അതാണ് അടുത്ത ഭാഗം വിവരിക്കുന്നത്. വായിച്ചാട്ട് 27 വാക്യം മുതൽ 36 വാക്യം വരെ, 27-36.
ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂവി. അവർ മുമ്പേ എഫെസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആറെന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായകയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടികെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാരത്തിന്റെ ബലാൽക്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു.
അങ്ങനെ പൗലോസ് ലീഹ യാക്കോവിന്റെ വാക്ക് അനുസരിച്ച് ഈ നാല് പുരുഷന്മാരെയും കൂട്ടി ശുദ്ധീകരണം നടത്തി അവരുടെ നേർച്ചകളെല്ലാം നിർവഹിച്ചു. അങ്ങനെ ഒരാഴ്ചക്കാലം സമയമെടുത്തു ഈ ശുദ്ധീകരണ കാലം തികയുവാൻ. ഏഴ് ദിവസം തീരാറായപ്പോഴാണ് യഹൂദന്മാര് പൗലോസ് ലീഹായെ ദേവാലയത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് ആസിയിൽ അത് ഏഷ്യയിൽ നിന്ന ആൾക്കാരാണ് പൗലോസ് ലീഹയെ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് എഫേസസിൽ നമുക്കറിയാം 3 വർഷക്കാലം പ്രവർത്തിച്ച പൗലോസിൽ ഒരുപാട് എതിർപ്പ് അവിടെ നിന്നുണ്ടായി. അന്നൊന്നും പൗലോസ് ലീഹയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത യഹൂദന്മാര് ആണ് ഇവിടെ വെച്ച് പൗലോസ് ലീഹയെ കാണുന്നത്. അവൻ ജനങ്ങളെല്ലാം ഇളക്കിയാണ് പൗലോസ് ലീഹയ്ക്കെതിരായിട്ട്. പ്രത്യേകിച്ച് എഫേസസ്കാരനായ ത്രോഫിമോസും പൗലോസിനോട് ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചു. പൗലോസും ത്രോഫിമോസും കൂടെ സിറ്റിയിൽ നിൽക്കുന്നത് ആരോ കണ്ടു. ത്രോഫിമോസ് എന്ന് പറയുന്നത് പുറജാതി ക്രിസ്ത്യാനിയാണ്. അപ്പം യഹൂദന്മാരുടെ, പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിൽ യഹൂദ വിശ്വാസിൽ കൂടുന്ന സ്ഥലത്ത് യഹൂദരല്ലാത്തൊരു പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും കയറിയാൽ അവരുടെ നിയമം അനുസരിച്ച് അവനെ കൊല്ലണമെന്നായിരുന്നു അവരുടെ നിയമം. റോം അതിനുള്ള അനുവാദം കൊടുത്തിരുന്നു. അപ്പം വിജാതിയർ കയറാൻ പറ്റാത്ത സ്ഥലത്ത് പൗലോസ് കയറ്റി എന്നുള്ള ഒരു ന്യൂസ് ആണ് അവിടെ പടർന്നു. ആക്ച്വലി ത്രോഫിമോസ് അവിടെ ഇല്ലായിരുന്നു. ത്രോഫിമോസിന് മുമ്പ് അവർ കണ്ടതേ ഉള്ളൂ. പക്ഷെ അവിടെ എവിടെയോ ത്രോഫിമോസും കാണും, പൗലോസിനൊപ്പം കാണും എന്നുള്ള ചിന്തയോടുകൂടി ജനങ്ങളെല്ലാം പൗലോസിന് എതിരായിട്ട് ഇളകുകയാണ്. അപ്പൊ നോക്കണം, അവിടെ പൗലോസിനെ കണ്ട ഉടനെ ജനങ്ങൾ ഓടിക്കൂടി പിടിച്ച് ദേവാലയം വലിച്ചിഴച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എന്താ ക്വസ്റ്റ്യൻ, നീ ചെയ്തോ അല്ലെങ്കിൽ നീ മോശയ്ക്കെതിരായി പറഞ്ഞോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അവിടെ ഇല്ല. അവർ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്, വാതിൽ അടച്ചു കളയുകയാണ്. അപ്പൊ അവനെ കൊല്ലാൻ തന്നെയാണ് പ്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ മിലിറ്ററി കമാൻഡർ അറിയുന്നു, അവരെല്ലാം കൂടെ ഓടി വരുന്നു. യെരുശലേം ദേവാലയത്തിൽ പടയാളികളും സഹസ്രാധിപന്മാരും ഉണ്ടായിരുന്നു, മിലിറ്ററി ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ വേണേലും ഈ യെരുശലേം ദേവാലയത്തിൽ കലാപം ഉണ്ടാകും. പ്രത്യേകിച്ച് പെരുന്നാൾ സമയത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് അനേകായിരം ജനങ്ങൾ അവിടെ വരും. എപ്പോൾ വേണേലും കലാപം ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ തക്കവണ്ണമാണ് ഈ ഒരു മിലിറ്ററി ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇവർ കലാപം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഇവരെല്ലാം ഓടി വരികയാണ്. അങ്ങനെ കമാൻഡറിനെയും സോൾജേഴ്സിനെ കണ്ടപ്പോഴത്തേക്ക് ഇവർ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. അപ്പൊ സഹസ്രാധിപൻ ചോദിക്കുകയാണ്, ഇവരാരാണ്, ഇവരെന്ത് ചെയ്തു? അപ്പൊ ഒന്നും ആൾക്കാർക്ക് ഒരു ആൻസർ ഇല്ല. ആരോ ഒരുത്തൻ ഇളക്കി വിട്ടതാണ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്രയും ബഹളം നടക്കുകയാണ്. ആർക്കൊന്നും പറയാറില്ല, പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് അവനെ കൊല്ലണം കൊല്ലണമെന്ന്. ഈ സോൾജേഴ്സ് ഇവർ പടയാളികള് പൗലോസിലേ കൊണ്ടുപോവാണ്, പുറകെ ഇവരും വരികയാണ് കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവസാനം കോട്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൗലോസിനെ ഈ പടയാളികൾ എടുത്തുകൊണ്ടു പോയാണ്. കാര്യം നടത്തിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഒരു ജനങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ഭീതിയോടുകൂടി പൗലോസിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഹോട്ടൽ കടന്ന ശേഷം ഉണ്ടായ സംഭവമാണ് വിവരിക്കുന്നത്. 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ അതോടെ വായിച്ചു.
കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട്, എനിക്ക് നിന്നോട് ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. അതിന് അവൻ, നിനക്ക് യവന ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കൊട്ടാരക്കാരെ ബനഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിസ്രയീമിൽ നീ അല്ലേ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു, ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു ദാവീദ്.
അവസാനം നോക്കണം, വളരെ അടികിട്ടി ഒരുപാട് വലിച്ചിഴിച്ചുകൊണ്ട് ഒരുപാട് ദേഹ ഉപദ്രവം ലഭിച്ചിട്ടും അങ്ങനെയാണ് പൗലോസ്ലിയ ഇവരെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അവർ പിടിക്കൊണ്ട് കിട്ടിയ പൗലോസിനെ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ദേഹ ഉപദ്രവം ലഭിച്ചു. അപ്പൊ അങ്ങനെ കോട്ടയിലേക്ക് കടക്കാറായപ്പോൾ, കോട്ടയം ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് കയറി കോട്ടയിലേക്ക് കയറുകയാണ്. പൗലോസ് അന്നേരം ഈ കമാൻഡറോട്, സഹസ്രാധിപനോട് ചോദിക്കുകയാണ്, എനിക്കൊരു വാക്ക് ജനങ്ങളോട് പറയാമോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അത്ഭുതം, പറഞ്ഞു, നിനക്ക് യവന ഭാഷ ഗ്രീക്ക് അറിയത്തില്ലല്ലോ, അതുപോലെ നീ കുറെ നാൾ മുമ്പ് കലഹമുണ്ടാക്കിയ ഒരു ഈജിപ്തുകാരനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഒരു സംഭവം, ഈ ഇവർക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പൗലോസിനെതിരെ കലാപം ഉണ്ടാകുന്നത്. പൗലോസ് ആരാണെന്ന് ഇവർക്ക് അറിയില്ല. ഇങ്ങനെ എന്തിനാണ്, സാധാരണ കലാപത്തിന് റീസൺ ഉണ്ട്, എന്താണ് കലാപത്തിന് റീസൺ എന്ന് അറിയാതിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ വന്നൊരു പിക്ചർ, 3 വർഷം മുമ്പ് ഒരു പ്രവാചകനായിട്ട് ഒരാൾ വന്നു, ഈജിപ്തുകാരനാണ്. അപ്പൊ അവൻ വന്ന് യെരുശലേമിലെ വലിയ ആളുകളൊക്കെയും സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പട്ടണത്തിന് സമീപമുള്ള ഒലിവുമല നിർത്തി, എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാനൊരു വാക്ക് പറയുമ്പോൾ എനിക്ക് വലിയ ശക്തിയൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ നഗരത്തിന് ചുറ്റുമുള്ള കോട്ടകളെല്ലാം നിലം പതിക്കും. അപ്പൊ ആ അവസരം നോക്കി നിങ്ങൾ നഗരത്തെ കീഴടക്കിക്കൊള്ളണം, അങ്ങനെ റോമിന്റെ ഭരണത്തിൽ നിന്നും യെരുശലേമിനെ രക്ഷിക്കണം എന്നുള്ള ഒരു പ്ലാനാണ് ഇദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്കെല്ലാം സന്തോഷമായി, കാര്യം വലിയൊരു പ്രവാചകനാണ്, അത്ഭുത ശക്തിയുള്ളവനാണ്, അവനൊരു ഒറ്റ വാക്ക് പറയുമ്പോഴത്തേക്കും കോട്ട മതിലെല്ലാം താഴെ പോകും, അപ്പൊ നമുക്ക് ആ നഗരം നമുക്ക് കീഴടക്കാം എന്ന് വലിയൊരു ആഗ്രഹത്തോടെ ഏകദേശം 4000 ആൾക്കാര് ഇദ്ദേഹത്തിന്റെ പുറകെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പം ഒന്നും സംഭവിച്ചില്ല. ഇവൻ പെട്ടെന്ന് റോമൻ പട്ടാളം വന്ന് ഒലിവുമലയിൽ കയറി വന്ന് ജനസമൂഹത്തിൽ ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരെ ജയിലിലടച്ചു. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ ആളോട് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ സഹസ്രാധിപൻ ഓർത്തു, അവൻ വീണ്ടും തിരിച്ചു വന്ന് കാണും, അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്ര എതിർത്തത് എന്ന് മനസ്സിൽ കൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കിയ ഈജിപ്തുകാരൻ നീ അല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ്ലിഹ പറയുകയാണ്, അല്ല, ഞാൻ കിലിക്കയിലെ തർസോസ് എന്ന പ്രസിദ്ധമായ നഗരത്തിലെ ഒരു യഹൂദനാണ്, പൗരനായ യഹൂദനാകുന്നു എന്ന് പറയുന്നു, അതുകൊണ്ട് എനിക്ക് ജനത്തോട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ യഹൂദൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കോൺട്രായി, അങ്ങനെ പൗലോസ് ലിയോട് നീ സംസാരിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇങ്ങനെ സ്റ്റെപ്പിന് മുകളിൽ, പടിക്കെട്ടിന് മുകളിൽ നിൽക്കുകയാണ്. ജനങ്ങളാണ് ഒരുപാട് ഇവനെ കൊല്ലുക കൊല്ലുക എന്ന് അലറി വിളിക്കുകയാണ്. പൗലോസ്ലിഹ ഒരുപാട് ആംഗ്യം കാട്ടിന് ശേഷം ജനങ്ങളെല്ലാം സൈലന്റായി. അതിനുശേഷം എബ്രായ ഭാഷയിൽ കുറെ കാര്യങ്ങൾ, തന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ അവരോട് വിവരിക്കുകയാണ്. അതാണ് 22-ാം അധ്യായത്തിൽ നമുക്ക് അടുത്ത നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് പൗലോസിന്റെ അന്ത്യ ദിവസങ്ങളിൽ കൂടെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവസാന നിമിഷങ്ങൾ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കണ്ടത് നമ്മൾ മെലത്തിയോസിൽ നിന്ന് പൗലോസും കൂട്ടരും ടയർ സോറിൽ വന്നു, അവിടെ ഒരാഴ്ച താമസിച്ചു. പിന്നീട് കൈസരിയിൽ വന്നു, കൈസരിൽ 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിച്ചു. അവിടെ നിന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ എത്തിയപ്പോൾ യാക്കോവിനോട് തന്റെ 2-ാമത്തെ 3-ാമത്തെ മിഷണറി യാത്രകളെ പറ്റിയെല്ലാം വിവരിച്ചു. അവരെല്ലാം ദൈവത്തെക്കൊണ്ട് മഹത്വപ്പെടുത്തി. പക്ഷെ അറ്റ് ദ സെയിം ടൈം പൗലോസിലേക്ക് എഗനസ്റ്റായിട്ട് റൂമർ ഇവിടെ പരക്കുന്നു. പൗലോസിലേക്ക് ആ മോശയ്ക്കെതിരായിട്ട് മോശ നയപ്രമണെതിരായി പഠിപ്പിച്ചു എന്നുള്ള ഒരു റൂമർ അവിടെ നിന്നിറങ്ങി. അതുകൊണ്ട് പൗലോസിലേക്കായ കൊല്ലാൻ വേണ്ടി യഹൂദന്മാർ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് യാക്കൂബ് പറയുകയാണ്. പിന്നീട് ഒരു ഐഡിയ പറയുന്നു, നീ ഇവിടെയുള്ള നോയമ്പ് നോക്കുന്ന 4 പേരുണ്ട്, അവരെയും കൂട്ടിപ്പോയി ശുദ്ധീകരണം വരുത്തി അവരുടെ നോയമ്പ് തീർക്കുക. അത് കാണുമ്പോൾ നീ മോശയുടെ ന്യായപ്രമാണങ്ങളെ ഫോളോ ചെയ്യുന്നവനാണ് എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ടാവും, അങ്ങനെ രക്ഷപ്പെടാം എന്ന് പറയുകയാണ്. പക്ഷെങ്കിൽ പൗലോസിനെ കണ്ട ഉടനെ തന്നെ യഹൂദന്മാർ, പ്രത്യേകിച്ച് എഫേസസിലുള്ള യഹൂദന്മാർ പൗലോസിനെ പിടിക്കുകയാണ്. പ്രത്യേകിച്ച് പൗലോസ് പ്രജാതിക്കാരനായ, പ്രജാതി ക്രിസ്ത്യാനിയായ തോഫിമോസിനെ ജെറുസലേം ദേവാലയത്തിൽ കയറ്റി എന്നുള്ളൊരു കള്ളക്കഥയുടെ ഉണ്ടാക്കി അങ്ങനെ പൗലോസിനെ പിടിച്ചു വലിച്ചു കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ സഹസ്രാധിപനും ശതാധിപന്മാരും പടയാളും വന്ന് പൗലോസിനെ രക്ഷപ്പെടുത്തി കോട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോട്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൗലോസ് ലീഗ അതിന്റെ കമാൻഡറോട് പറയുകയാണ്, സഹസ്രാധിപനോട് പറയുകയാണ്, എനിക്കൊരു കാര്യം ജനങ്ങളോട് പറയണം. അങ്ങനെ അദ്ദേഹം പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ പൗലോസ് ലീഗ അവരോട് തന്റെ ജീവിത കാര്യങ്ങൾ പറയുകയാണ്. അത് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം എന്ന് വിശ്വസിക്കുന്നു. കേട്ട തമ്മിലെല്ലാവരും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു അച്ഛാ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ ശ്രവിച്ചതും പഠിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാബു അച്ഛനോടും ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും മർത്തമറിയം സമാജത്തിന്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങളും ക്ലാസ്സിൽ വാക്യങ്ങളും വായിച്ചത് എലിസബത്ത് പണിക്കറാണ്. സെന്റ് ലൂയിസ് സെന്റ് മേരീസ് ഇടവകയിലെ മെമ്പറാണ്. നമ്മുടെ മർത്തമറിയം സമാജത്തിന്റെ ഡയസിഷൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഡയസിഷൻ MMVS എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്. കൂടാതെ സെന്റ് ലൂയിസ് സെന്റ് മേരീസ് പള്ളിയിലെ MMVS യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. ചേച്ചിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലിസാൻഡി, ആന്റി എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല, വളരെ താങ്ക് യു, വളരെ സന്തോഷം. ബ്യൂട്ടിഫുൾ ക്ലാസ്, താങ്ക് യു വെരി മച്ച്.
താങ്ക് യു ആന്റി. ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് നാളെ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് SA ടോപ്പിക്കിനെ കുറിച്ചുള്ള 1 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷത്തെ SA ടോപ്പിക്ക് ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹിസ് ഗ്രേസ് മാത്യൂസ് മാർ ബർണബാസ്. അഭിവന്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയുടെ ജീവിതവും സംഭാവനകളും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഈ വർഷത്തെ SA എഴുതേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഐസക് ബി പ്രകാശ് അച്ഛനാണ്. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുത്ത് ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റുകളൊന്നും ഇല്ല, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
കാരണീയവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടി തൃപ്പാത്തിൽ അടിങ്ങത്താൻ ഉണങ്ങുന്നു. ജീവിതയാത്രയിൽ അങ്ങോട് ചെലവഴിക്കാൻ ലഭിക്കുന്ന ഓരോ നിമിഷവും കർത്താവെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസങ്ങളൊക്കെ അടിയങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പകൽ സമയത്തെ അധ്വാനങ്ങളൊക്കെ ഞങ്ങൾ പിന്മാറിക്കൊണ്ട് ശാന്തമായി തിരുസന്നിധിയിൽ ഞങ്ങൾ കർത്താവെ കഴിയാൻ തക്കാണ് ഒരു അവസരം കൂടെ തന്നല്ലോ. ഞങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമായി തീരണമേ. ശാന്തതയോടെ ദീർഘക്ഷമയോടുകൂടി എന്ത് കഷ്ടതകൾ വന്നാലും എൻ്റെ ദൈവത്തെ സാക്ഷീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പൗലോസ് ലീഗ കാണിച്ചെന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ പോലും എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ഇടയാക്കരുത് എന്നാതാ. എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കാൻ തക്കവണ്ണം, ദൈവത്തോടൊപ്പം ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്നാതാ. പ്രത്യേകിച്ച് പരിശുദ്ധമായി നോയമ്പിൻ്റെ ഈ സമയത്ത് കർത്താവെ വിശുദ്ധിയോടുകൂടി നോയമ്പ് നോക്കുവാനും പരിശുദ്ധമായ പെസഹായുടെയും ഈസ്റ്ററിന്റെ അനുഭവത്തിലെത്തുമ്പോൾ ദൈവമേ വിശുദ്ധ നോയമ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ലഭിക്കാൻ തക്കണം. പരിശുദ്ധാത്മാവിടെയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് പ്രാർത്ഥിക്കുന്നു, നിത്യമായ ശാന്തി സമാധാനം പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ദൈവമേ കൊറോണ വൈറസ് കൊണ്ട് ഒരുപാട് അനേക ജനങ്ങൾ മരിച്ചുള്ള നാഥ അനേക രോഗികളായിട്ട് കഴിയുന്നു കർത്താവെ. ഞങ്ങളും ഭയത്തോടിരിക്കുന്നു, ദൂരെ ആണിതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ എന്നാൽ ഇപ്പോഴിത് ഞങ്ങൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് കർത്താവെ. ഒന്നും അറിയില്ല എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല നാഥ. കർത്താവിന് കാണണമേ, ശക്തീകരിക്കണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇതെല്ലാം മാറുമെന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കർത്താവെ, ലോകത്തിന്റെ തെറ്റുകളോ കുറ്റങ്ങൾ കാരണം ലോകത്തെ ശിക്ഷിക്കരുതേ എന്ന് ഞാനിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എവിടെയോ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശം ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളും കണ്ണുനീരും അവിടുന്ന് കാണണമേ, കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ഭാവതിരുമേ പ്രാർത്ഥിക്കുന്നു. കൊടുത്ത വിടുതലിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന എല്ലാ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, വൈദ്യ വിദ്യാർത്ഥികൾ, സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തകർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയസിന് പ്രാർത്ഥിക്കുന്നു, അഭിനന്ദ അപ്രം തിരുമേകൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷനും പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ MMBS പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ കൊടുത്തുള്ളൂ, നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബറിൽ നടക്കുന്ന ഞങ്ങളുടെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുഗ്രഹം അവിടുന്ന് ഉണ്ടാകണമേ, എല്ലാവിധ കൃപകളും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും കരമേൽപ്പിക്കുന്നു, കുടുംബമായി വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പരസ്പരം കാണുന്നില്ലെങ്കിൽ പോലും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ പരസ്പരം കാണുന്നു കർത്താവേ. ആ സ്നേഹത്തിൽ എന്നും മുന്നോട്ട് പോകാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ കഴിയാതെ പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, തുടർന്നുള്ള ജീവിതയാത്ര കർത്താവിന്റെ സാന്നിധ്യം എന്നും ഞങ്ങൾ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ലോകത്തിലും പ്രയാസം കഴിഞ്ഞ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ യാക്കോവിന്റെ മണ്ണിൽ വസിപ്പിക്കണമേ. ഞങ്ങളോ അവർ ഒരുമിച്ച് നിനക്കുന്നതിന്റെ പിതാവിന് പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രം എന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹം കൂട്ടായ്മയും കാരണം ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേലും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കും മാറാകണമേ. ആമീൻ.